ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു വ്യക്തിയുടെ ശബ്ദം വെറും 15 സെക്കൻഡ് മാത്രം കേട്ട ശേഷം അതേ ശബ്ദത്തിൽ ദീർഘ സംഭാഷണം തയ്യാറാക്കാൻ കഴിവുള്ള അടുത്തിടെ സൃഷ്ടിക്കപ്പെട്ട AI സാങ്കേതിക വിദ്യയുടെ പേര്. അതായത് നമ്മുടെയൊക്കെ ശബ്ദം വെറും 15 സെക്കൻഡ് മാത്രം അത് കേട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതേ ശബ്ദത്തിൽ വലിയ വലിയ സംഭാഷണങ്ങളിൽ വലിയ കോൺവെർസേഷൻസ് തയ്യാറാക്കാൻ കഴിവുള്ള ഒരു AI സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ഒരു സാങ്കേതിക വിദ്യ അടുത്തിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അപ്പം അതിൻ്റെ പേരാണ് വോയിസ് എൻജിൻ. രണ്ടാമത്തെ ചോദ്യം. അടുത്തിടെ വാർത്തകളിൽ സ്ഥാനം പിടിച്ച 285 ഏക്കറോളം വിസ്തൃതിയുള്ള കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാക് കടലിടുക്കിലാണ് കച്ചത്തീവ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. 1974 ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം കരാറ് പ്രകാരം കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയുടെ ഭാഗമാണെന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അതിന് മുമ്പ് ഈ കച്ചത്തീവ് ദ്വീപ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അടുത്തിടെ നമ്മുടെ നടക്കുന്ന ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില പ്രമുഖ പാർട്ടികൾ അവർ അധികാരത്തിൽ വന്നാൽ ഈ കച്ചത്തീവ് ദ്വീപിനെ വീണ്ടും തമിഴ്നാടിൻ്റെ ഭാഗമാക്കി മാറ്റും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് വീണ്ടും കച്ചത്തീവ് ദ്വീപ് ഒരു സംസാര വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം കച്ചത്തീവ് ദ്വീപ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാക് കടലിടുക്കിലാണ്. 2024 ഏപ്രിലിൽ അന്തരിച്ച P.രവിയച്ചൻ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അദ്ദേഹം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനൊക്കെയായിരുന്നു P.രവിയച്ചൻ. നാലാമത്തെ ചോദ്യം. ജിമെയിൽ സ്ഥാപിതമായിട്ട് 2024 ഏപ്രിലിൽ എത്ര വർഷം തികഞ്ഞു? 20 വർഷം തികഞ്ഞു. ജിമെയിൽ നമ്മളൊക്കെ നിരന്തരം ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന പ്ലേ സ്റ്റോർ ഉപയോഗിക്കാനാണെങ്കിലും ആൻഡ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ആപ്പ് ഉപയോഗിക്കുമ്പോഴും ജിമെയിലൊക്കെ എപ്പോഴും ചോദിക്കും. അപ്പോൾ ഈ ജിമെയിൽ സ്ഥാപിതമായിട്ട് 2024 ഏപ്രിലായപ്പോൾ 20 വർഷങ്ങൾ തികഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ, ഇതൊരു ബുക്കിൻ്റെ പേരാണ്. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന പ്രസിദ്ധ കൃതി രചിച്ചത് ആര്? ഡാനിയൽ കാനമനാണ്. ഇദ്ദേഹം 2024 മാർച്ചിൽ അന്തരിച്ച പ്രശസ്തനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അത് മാത്രമല്ല 2002 ഇദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച മനഃശാസ്ത്രജ്ഞനാണ് ഈ ഡാനിയൽ കാനമൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കൃതിയാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഏത് വർഷമാണ് അദ്ദേഹത്തിന് നോബൽ ലഭിച്ചത്? 2002 ലഭിച്ചത്. അദ്ദേഹം മരിച്ചത് 2024 മാർച്ചിലാണ്. അടുത്ത ചോദ്യം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ എൻ ഐ എയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത് സദാനന്ദ് വസന്ത് ദത്താണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ NIAയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് സദാനന്ദ് വസന്ത് ദത്ത്. ഇദ്ദേഹം മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സമയത്ത് ഭീകരരേക്ക് നേരിടുകയും അതുകൂടാതെ ധീരതയ്ക്കുള്ള സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. 2024 ആബേൽ സമ്മാനം കരസ്ഥമാക്കിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡാണ്. 2024 ആബേൽ സമ്മാനം നമ്മുടെ നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള നീൽസ് ഹെൻറിക് ആബേൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ നോർവേയിലെ രാജാവ് നൽകുന്നൊരു സമ്മാനമാണ്. അപ്പോൾ ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നോർവേയിലെ രാജാവ് അവിടുത്തെ, അതായത് നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന നീൽസ് ഹെൻറിക് ആബേൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കപ്പെടുന്നൊരു പ്രൈസാണ് ആബേൽ പ്രൈസ്. അപ്പം 2024 അത് ലഭിച്ച ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനാണ് മൈക്കിൾ തലാഗ്രാൻഡ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. അടുത്ത ചോദ്യം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫസിൻ്റെ മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ, മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെയും ആൻഡ് സർഫസ് അതിൻ്റെ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ, ഇന്ത്യക്കാരനല്ല ഇന്ത്യൻ വംശജൻ. ഇന്ത്യൻ വംശജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇന്ത്യയിൽ ജനിച്ച പൂർവികരുള്ള പിന്നീട് വിദേശത്തേക്ക് ചേക്കേറി അവിടുത്തെ സിറ്റിസൺഷിപ്പ് കരസ്ഥമാക്കിയവരെയാണ് ഇന്ത്യൻ വംശജർ എന്ന് പറയുന്നത്. അപ്പം ആ വ്യക്തിയുടെ പേരാണ് പവൻ ദേവുലുരി. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫസിൻ്റെ മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് പവൻ ദേവുലുരി. അടുത്ത ചോദ്യം. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ, ആദ്യം ഇന്ത്യ ഇന്ത്യൻ വംശജനല്ല, ഇന്ത്യക്കാരല്ല, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി. ഇദ്ദേഹം ബംഗാൾ സ്വദേശിയാണ്. യുറഗൻ ഫുട്ബോൾ ക്ലബ്ബായ കോളൻ എഫ് സി, അത് കോളൻ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് ഇദ്ദേഹം കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ് വിജയ് ഛേത്രി. ഇദ്ദേഹത്തിൻ്റെ സ്വദേശം നമ്മുടെ ഇന്ത്യയിലെ ബംഗാളാണ്. അടുത്ത ചോദ്യം, അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ ശേതരക്താണുക്കളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി, അതായത് ക്യാൻസർ വ്യാപിക്കുന്ന കോശങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആ രോഗിയുടെ ശേതരക്താണുക്കളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ അർബുദ ജീൻ തെറാപ്പിയാണ് CAR T സെൽ തെറാപ്പി. നമ്മുടെ IIT മുംബൈയും ടാറ്റ മെമ്മോറിയൽ സെൻറ്ററും ചേർന്നാണ് ജീൻ അധിഷ്ഠിതമായിട്ടുള്ള തെറാപ്പി വികസിപ്പിച്ചെടുത്തത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ശേതരക്താണുക്കളാണ് ഈ സെല്ലുകൾ. അപ്പം ഇതിനെ ടി സെല്ലുകൾ എന്ന് പറയും. ശേതരക്താണുക്കളുടെ സെല്ലുകളാണ് ടി സെല്ലുകൾ എന്ന് പറയും. അപ്പോൾ ഈ സെല്ലിനെ അർബുദം ബാധിച്ച കോശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സജ്ജമാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് CAR T സെൽ തെറാപ്പി. നമ്മൾ ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ഒരു 11 ചോദ്യങ്ങളാണ് നോക്കിയത്. വരും ആഴ്ചകളിലും വരും ദിവസങ്ങളിലും നമുക്ക് കൂടുതൽ കറണ്ട് അഫെയറുകൾ പഠിച്ചു പോകാം.